ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് സൈനിക വൃത്തങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലെ വിദേശ നയവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ധരിപ്പിക്കും. രാജ്യത്തെ ആഗോള ഭക്ഷ്യ കലവറയാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിരമിച്ച എല്ലാ ജഡ്ജിമാർക്കും വൺ റാങ്ക് വൺ പെൻഷൻ തത്വം ബാധകമാണെന്ന് സുപ്രീംകോടതി. സമൂഹ മുന്നേറ്റത്തിന് ഉത്തേജനം പകരുന്ന നിലപാടാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പിന് ഇന്ന് ദിയുവിലെ ഗോഗ്ള ബീച്ചിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇന്നലെ അവസാനിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തള്ളി ഇന്ത്യൻ സൈന്യം. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ തമ്മിൽ ഇന്നലെ ചർച്ചകൾ നടന്നിട്ടില്ല. ഈ മാസം 12 നടത്തിയ ചർച്ചയിൽ സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ തീരുമാനിച്ചിരുന്നെന്നും അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ധരിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും തുടർന്നുണ്ടായ വെടിനിർത്തൽ സംബന്ധിച്ചും വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. ഇന്ത്യൻ മഹാസമുദ്ര തന്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയ പ്രതിനിധികൾ വാക്കാൽ നൽകിയ തെളിവുകളെക്കുറിച്ചും വിക്രം മിശ്രി കമ്മിറ്റിയെ അറിയിക്കും. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് ജമ്മുകാശ്മീരിലെ ജമ്മു ഡിവിഷനിൽ അടഞ്ഞുകിടന്ന എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. ജമ്മു സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റാണ് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയത്. സുരക്ഷിതവും സുഗമവുമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പ്രാദേശിക ഭരണകൂടവുമായി നിരന്തര ബന്ധം പുലർത്താൻ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ആഗോള ഭക്ഷ്യ കലവറയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത കൃഷി സങ്കൽപ്പ് അഭിയാനുമായി ബന്ധപ്പെട്ട് ഈ മാസം 29 മുതൽ June 12 വരെ ഖാരിഫ് വിളകളെ സംബന്ധിച്ച് കർഷകർക്ക് അറിവ് പകരുന്നതിനായി പ്രചാരണം നടത്തണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രചാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ നിർണായക ഘടകം ആണ് കർഷകരെന്നും അദ്ദേഹം പറഞ്ഞു.
हमारा उत्पादन बढ़ रहा है इसलिए अन्न के भंडार भी भरे हैं लेकिन हम यहां रुकना नहीं चाहते हम अपने देश की जरूरत भी पूरा करेंगे और भारत क्योंकि विश्व बंधु भी है तो दुनिया के कई देशों को भी मदद करेगा और हमारा तो सपना और संकल्प है एक दिन भारत को फूड बास्केट ऑफ वर्ल्ड दुनिया का फूड बास्केट बनाना है.
വിരമിച്ച എല്ലാ ജഡ്ജിമാർക്കും വൺ റാങ്ക് വൺ പെൻഷൻ തത്വം ബാധകമാണെന്ന് സുപ്രീംകോടതി. ഒരേ റാങ്കിൽ ഒരേ സർവീസ് കാലയളവ് പൂർത്തിയാക്കി വിരമിച്ച എല്ലാവർക്കും വിരമിക്കൽ തീയതി പരിഗണിക്കാതെ ഒരേ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് വൺ റാങ്ക് വൺ പെൻഷൻ. വിരമിച്ച എല്ലാ ഹൈക്കോടതി ജഡ്ജിമാർക്കും തുല്യമായ പെൻഷന് അർഹതയുണ്ടെന്നും സുപ്രീംകോടതി വിധിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 രാഷ്ട്രതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭേദചിന്തയില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നവകേരളം സാധ്യമാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ പുഴയ്ക്കലിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
നാടിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും സമൂഹത്തിന്റെ മാറ്റത്തിനും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാകെ ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് പൊതുവെ കലാസാഹിത്യ രംഗത്ത് നിന്നുണ്ടായിരുന്നത്. ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നേരത്തെ നവോത്ഥാന കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം.
കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലാറ്റ്ഫോമായ ജം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് 2047 എന്ന ദർശനത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജം പ്രായോഗിക തടസ്സങ്ങൾ കുറയ്ക്കുകയും അഴിമതി ഇല്ലാതാക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തുവെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള വിവിധ ഗ്രാമങ്ങളിൽ സുരക്ഷാസേന പരിശോധനകൾ തുടരുന്നു. ജനവാസ മേഖലയിൽ സുരക്ഷാസേന കണ്ടെത്തിയ 42 ഷെല്ലുകൾ നശിപ്പിച്ചു. ജുല്ലാസ്, സലോത്രി, ധരതി, സലാനി എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. മീസൽസ്, റൂബല്ല രോഗങ്ങളുടെ നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുന്നതിനായുള്ള 2 ആഴ്ചത്തെ പ്രത്യേക ക്യാമ്പയിന് തുടക്കം. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പ്രത്യേക ക്യാമ്പയിൻ നടത്തുക. മറ്റ് 8 ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപനതലത്തിലുള്ള ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുക. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു.
സർവ്വതലസ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ച കിടവരുത്തിവുകാരെങ്കിലുണ്ടെങ്കിൽ അവരെ മീതെ നടപടിയെടുക്കാനും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അതിൽ കാലതാമസമൊന്നും ഉണ്ടാകാതെ ചെയ്യണം എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതേസമയം പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വിവിധ വകുപ്പുകൾ പരിശോധന തുടങ്ങി. സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്തു. കേരള, കർണാടക, കൊങ്കൺ, ഗോവ, ഇന്ത്യൻ ഉപദ്വീപിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ മുതൽ മലപ്പുറം വരെ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പ് ഇന്ന് ദ്വീപിലെ ഗോഗ്ള ബീച്ചിൽ ആരംഭിക്കും. രാജ്യത്തുടനീളമുള്ള 1000-ൽ അധികം അത്ലറ്റുകൾ മത്സരിക്കും. ബീച്ച് സോക്കർ, ബീച്ച് വോളിബോൾ, ബീച്ച് കബഡി, ഓപ്പൺ വാട്ടർ നീന്തൽ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ഒലീവിയ എന്ന പേരിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നിയമവിരുദ്ധ മത്സ്യബന്ധനം, ബലകുരുങ്ങൽ, ആവാസ വ്യവസ്ഥയുടെ തകർച്ച എന്നിവയാൽ ഭീഷണി നേരിടുന്ന കടലാമകളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുകയാണ് ഓപ്പറേഷൻ ഒലീവിയയുടെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു മാർക്കറ്റിന് സമീപം ബോംബ് സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. ബലൂചിസ്ഥാനിലെ കില അബ്ദുള്ള ജില്ലയിലെ ജബ്ബാർ മാർക്കറ്റിന് സമീപത്താണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഗയാനയിലെ സ്പാർട്ടയിലെ ഒരു ക്ഷേത്രത്തിൽ 16 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചു. ഇന്ത്യയിൽ നിന്നാണ് പ്രതിമ എത്തിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഗോവ ഹൈവേയിൽ രത്നഗിരിക്ക് സമീപം ജഗ്ബുദി നദിയിലേക്ക് കാർ മറിഞ്ഞ് 5 പേർ മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുംബൈയിൽ നിന്ന് ദേവ്രുഖിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് നദിയിലേക്ക് മറിയുകയായിരുന്നു. മലപ്പുറത്ത് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നത് 12 വയസ്സുള്ള ആൺകടുവയെന്ന നിഗമനം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. വനം വകുപ്പിന്റെ കണക്കുകളിലെ സൈലന്റ് വാലി ബഫർ സോണിൽ ഉൾപ്പെടുന്ന കടുവയാണിത്. കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമം തുടരുകയാണ്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ മാസം 22 പ്രഖ്യാപിക്കും. 444,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. 1ാം വർഷ പരീക്ഷാഫലം അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് സൈനിക വൃത്തങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലെ വിദേശ നയവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ധരിപ്പിക്കും. രാജ്യത്തെ ആഗോള ഭക്ഷ്യ കലവറയാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിരമിച്ച എല്ലാ ജഡ്ജിമാർക്കും വൺ റാങ്ക് വൺ പെൻഷൻ തത്വം ബാധകമാണെന്ന് സുപ്രീംകോടതി. സമൂഹ മുന്നേറ്റത്തിന് ഉത്തേജനം പകരുന്ന നിലപാടാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പിന് ഇന്ന് ദ്വീപിലെ ഗോഗ്ള ബീച്ചിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.